ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ.
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ബുധനാഴ്ച തെസ്സലോനിക്ക ലേഖനത്തിലെ ചില വാക്യങ്ങൾ വായിച്ചിരുന്നു. കർത്താവ് നമ്മളെ സുവിശേഷം ഭരമേൽപ്പിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി നമ്മൾ വായിച്ചു. ഒന്ന് തെസ്സലോനിക്ക രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും വാക്യം, രണ്ടും മൂന്നും നാലും വാക്യങ്ങളായിരുന്നു നമ്മൾ വായിച്ചത്.
ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം മുന്നോട്ട് മുന്നിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു.
ഇവിടെ പറയുകയാണ്, സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇത് മനുഷ്യരുടെ സുവിശേഷമല്ല. പൗലോസ് പലയിടത്തും എന്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ സുവിശേഷമാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചപ്പോൾ അവർക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നത്, കഷ്ടവും അപമാനവും സഹിച്ചിട്ടും പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. എന്നിട്ട് പറയണേ, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ അല്ല. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്ദേശമാണ്. പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ചില ഈ കൺവെൻഷനുകളൊക്കെ ബോർഡ് കാണാറുണ്ട്, സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞാൽ എന്താ സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ചിന്തിക്കുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അന്നേരം ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നാണ് ആൾക്കാരുടെ വിചാരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗോസ്പൽ ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുക, കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സുവിശേഷം എന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ സുവിശേഷം എന്നുള്ളത് അതല്ല. സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ കൗൺസിലാണ്, ദൈവത്തിന്റെ ഹോൾ മെസ്സേജാണ്. ആ സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഒരാളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതല്ല. നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നേരം പലരുടെയും ചിലർ ചോദിക്കാറുണ്ട്, ഇത് സുവിശേഷ യോഗമാണോ അതോ ബൈബിൾ ടീച്ചിങ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. നേരം അവരുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവിശ്വാസികളുടെ അടുത്ത് പോയി പറയുക എന്നുള്ളത് മാത്രമാണ്. അല്ല, അതും സുവിശേഷമാണ്. ദൈവമക്കളുടെ അടുത്ത് പറയുന്നതും സുവിശേഷമാണ്. യേശു ക്രിസ്തുവിനോളം ഒരു വ്യക്തിയെ കൊണ്ടുചെല്ലുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പെട്ടെന്ന് വായിക്കുക, അത് പിന്നീട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കാം. രണ്ട് കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി.
ഇവിടെ പറയാണ് യേശു ക്രിസ്തുവിന്റെ സ്വരൂപമായി മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ഇമേജായി രൂപാന്തരപ്പെടുന്നു. ഇതാണോ സുവിശേഷം എന്നുള്ളത് അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നത്. നേരെ പൗലോസ് പറയാണ് ഈ സുവിശേഷം എന്താണ്, യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിൽ ഒരു ഇമേജിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന ആ സുവിശേഷം ഇന്ന് ലോകത്തിൽ മറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ആരാണ് മറച്ചു വെച്ചിരിക്കുന്നത്? അത് മറച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവമാണ്. സുവിശേഷം എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചത്? സുവിശേഷം എന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിന്റെ ഉദ്ദേശം ഒരു വ്യക്തിയെ ജസ്റ്റ് അവിശ്വാസിയെ വിശ്വാസിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നതല്ല. അത് സുവിശേഷം യഥാർത്ഥത്തിൽ അവിശ്വാസിയെടുത്ത് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവരെ യേശുക്രിസ്തുവിന്റെ സ്വരൂപം വരെ അനുരൂപമാക്കുന്നതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ഇന്ന് മറഞ്ഞിരിക്കുന്നത്. അതാരെ മറച്ചു വെച്ചിരിക്കുന്നത്? അത് വേറൊരു ദൈവം മറച്ചു വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസികളുടെ മനസ്സിനെ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. എന്നാൽ സുവിശേഷം എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ പോയി അവിശ്വാസികളുടെ പറയുന്നത് മാത്രമല്ല സുവിശേഷം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നത് സുവിശേഷമാണ്, ഗോസ്പലാണ്. അതിപ്പോ നമ്മളുടെ ഒരു തെറ്റായ ചിന്താഗതിയാണ് സുവിശേഷം എന്ന് പറയുന്നത് നേരെ അവിശ്വാസികളുടെ പോയി പറയുക എന്നുള്ളതാണ്. അതും സുവിശേഷമാണ്, ഇതും സുവിശേഷമാണ്. സുവിശേഷത്തിൽ അങ്ങനെ വേർതിരിവില്ല. ദൈവത്തിന്റെ മെസ്സേജാണ് സുവിശേഷം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വന്നത് ഈ സുവിശേഷം നമ്മളെല്ലാവരും ഈ സുവിശേഷം നമ്മളെ പരമേൽപ്പിക്കണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ഹോൾ ബൈബിളിന്റെ കംപ്ലീറ്റ് മെസ്സേജ് ഒരു വ്യക്തിയെ ഏൽപ്പിക്കണം, പരമേൽപ്പിക്കണം എന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആരുടെ അടുത്താണ്? എല്ലാ വ്യക്തികളെ ഏൽപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഈ സുവിശേഷം കൊണ്ട് നടക്കാനായിട്ട് ചില കുറച്ച് ആൾക്കാരെ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. സുവിശേഷകന്മാരായിട്ട് ദൈവം ചിലരെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മൾ എഫേസ്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ സുവിശേഷം പറയാനായിട്ട് ദൈവം കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടില്ല. ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, പക്ഷെ സുവിശേഷം അറിയിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അന്നേരം ദൈവം പക്ഷെ ഇത് നമ്മളെ ഏൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സുവിശേഷം എൻട്രസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ് ഈ സുവിശേഷം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. മനുഷ്യനെ, യഥാർത്ഥത്തിൽ വീണുപോയ മനുഷ്യനെ അവന്റെ റിയൽ ആയിട്ടുള്ള തേജസ്സിലേക്ക്. ഞാൻ പറഞ്ഞു നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ നരകത്തിലേക്കല്ല മനുഷ്യൻ വീണത്. റോമാലേഖനത്തിൽ പറയുകയാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അന്നേരം ആ തേജസ്സിലേക്ക് ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്ന ഗോസ്പലാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഒരു വ്യക്തി മനസ്സിലാകണമെന്നും ആ സന്ദേശം കൊണ്ട് എല്ലാ വ്യക്തികളെയും ആ സന്ദേശം എൻട്രസ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അന്നേരം ദൈവം ഇങ്ങനെ നോക്കുകയാണ്, ഈ സുവിശേഷം എൻട്രസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടോ? എല്ലാവരെയും ഏൽപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവരെയും ദൈവത്തിന് ഏൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണ്? അടുത്ത വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താണ്? ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ദൈവത്തിന് കൊള്ളാകുന്നവരായി ഞങ്ങൾ തെളിയണം. അങ്ങനെ ദൈവത്തിന് കൊള്ളാകുന്നവരെ ദൈവം സുവിശേഷം ഏൽപ്പിക്കത്തുള്ളൂ. അങ്ങനെ ഈ ദൈവത്തിന് കൊള്ളാകുന്നവരായിട്ട് ദൈവം സുവിശേഷം ഏൽപ്പിക്കണമെങ്കിൽ അതിപ്രധാനമായിട്ടൊരു കണ്ടീഷൻ ഫസ്റ്റ് പറയുന്നുണ്ട്. പിന്നീട് പല പല കണ്ടീഷൻസ് അല്ലെങ്കിൽ പല പല ഗുണങ്ങൾ പറയുന്നുണ്ട് സുവിശേഷം പറയേണ്ടതിന്റെ. ആദ്യത്തെ കണ്ടീഷൻ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. അന്നേരം സുവിശേഷം പറയുന്ന വ്യക്തിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദൈവം ആ വ്യക്തി കൊള്ളാകുന്നവനാണോ എന്ന് നോക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ ഈ സുവിശേഷം പറയുമ്പോൾ ഇവൻ ആരെയാണ് പ്രസാദിപ്പിക്കുന്നതെന്നുള്ള, ഇതാണ് ടെസ്റ്റ്. ഈ സുവിശേഷം പറയുമ്പോൾ ഇവൻ ദൈവത്തെ മാത്രമേ പ്രസാദിപ്പിക്കത്തുള്ളൂ, ഇവൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ടല്ല ഈ സുവിശേഷം പറയുന്നത് എന്ന് ദൈവത്തിന് തെളിയണം. അതിന് ദൈവം പല പല ടെസ്റ്റുകളിൽ കൂടി നമ്മളെ കൊണ്ടുപോകും. എവിടെയാണ്? ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചിരുന്നു ഗലാത്തലേഖനത്തിലെ ആ വാക്യം വീണ്ടും നമുക്കൊന്ന് വായിക്കാം. ഗലാത്തലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം വേറൊരു സുവിശേഷത്തിനെ പറ്റി പറയുമ്പോൾ പൗലോസ് പറയാണ്, ഒന്നാമത്തെ ആറാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എന്നിട്ട് പറയാണ് അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു. നേരം പൗലോസ് പറയാണ് വേറൊരു സുവിശേഷമുണ്ട്, ദൈവത്തിന്റെ സുവിശേഷമുണ്ട്, അതേപോലെ തന്നെ വേറൊരു സുവിശേഷമുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സുവിശേഷത്തിന് വിരോധമായിട്ടുള്ളത് എല്ലാം വേറൊരു സുവിശേഷമാണ്. ദൈവത്തിന്റെ ഈ ഗോസ്പെൽ മെസ്സേജിനെയാണ് പിശാച് മറച്ചു വെച്ചിരിക്കുന്നത്. ദൈവസഭ ഉയർത്തേണ്ടത് ഈ സുവിശേഷത്തെയാണ്. നമ്മൾ തിമോത്തിയോസ് ലേഖനത്തിൽ വായിച്ചു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള മിസ്റ്ററി ഹോൾഡ് ചെയ്യാനാണ് ദൈവസഭയെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി എത്ര ദൈവസഭകൾ സുവിശേഷം റിയലായിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ടി വിയിലൊക്കെ പോയിട്ട് ഒരാഴ്ച ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾ ടി വിയിലെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, സുവിശേഷം, ബൈബിള് പറയുന്ന സുവിശേഷം എത്ര അടുത്ത് പ്രസംഗിക്കുന്നുണ്ട്, എത്ര സഭകൾ അതിനെ ഉയർത്തുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് വേറൊരു സുവിശേഷം ലോകത്തെ പ്രസംഗിക്കപ്പെടുന്നു. ഇവിടെ ഈ കോണ്ടക്സ്റ്റ് ന്യായപ്രമാണമാണ്, പക്ഷെ യഥാർത്ഥ സുവിശേഷത്തിനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന എല്ലാം വേറൊരു സുവിശേഷമാണ്. ഇവിടെ പറയാണ് അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയനിച്ചിരിക്കുന്നു. എന്നിട്ട് പറയണേ, എന്നാൽ ഞങ്ങളാകെ നിങ്ങളോട് അറിയിച്ചത് വിപരീതമായി, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇനിയും വന്നിട്ട് വേറൊരു സുവിശേഷം പറഞ്ഞാലും ഞങ്ങൾ ശപിക്കപ്പെട്ടവൻ. കാരണം സുവിശേഷത്തിന് ഒറ്റ മെസ്സേജേ ഉള്ളൂ, ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷമാണ്, അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, ദൈവത്തിന്റെ സുവിശേഷമാണ്. എന്നിട്ട് പറയാണ് ഇത് എന്തുകൊണ്ടാണ് ചിലർ സുവിശേഷം വ്യക്തമായിട്ട് പറയാത്തത്, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷം ചിലർ പറയാത്തത്. അടുത്ത വാക്യത്തിൽ പറയാണ് ഇപ്പോൾ ഞാൻ, പത്താമത്തെ വാക്യം, ഇപ്പോൾ ഞാൻ ദൈവത്തെയോ മനുഷ്യരെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവെങ്കിൽ നോക്കുന്നു, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ല. അന്നേരം ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സത്യസുവിശേഷം, യഥാർത്ഥ സുവിശേഷം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം, ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം, വന്നില്ലേക്കാം. ചിലർ പ്രസാദിച്ചേക്കാം, ചിലർ പ്രസാദിക്കപ്പെടാതിരുന്നേക്കാം. പക്ഷേ സുവിശേഷം പറയുന്ന വ്യക്തിയുടെ ഉദ്ദേശം ഒറ്റ ഒരാളെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അതാരാണെന്നറിയാമോ? ആ സുവിശേഷം ഏൽപ്പിച്ച വ്യക്തിയെ പ്രസാദിപ്പിക്കുക. അതുകൊണ്ട് ആ സുവിശേഷം ഒട്ടും മാറ്റമില്ലാതെ പ്രസംഗിക്കാനായിട്ട് ആ വ്യക്തി നിൽക്കും. കൊരിന്ത്യലേഖനത്തിൽ തന്നെ ഇതേ സുവിശേഷം പറയുന്നതിന്റെ കാര്യം പറയുമ്പോൾ പൗലോസ് പറയാണ് രണ്ടു കൊരിന്ത്യർ അതിന്റെ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ് ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. പൗലോസ് പറയാണ് ഞങ്ങൾ അനേകർ ഉണ്ട്, ഞങ്ങൾ അനേകരെ പോലെ അല്ല എന്ന് പൗലോസ് പറയാൻ പൗലോസിനൊരു ബുദ്ധിമുട്ടില്ല. പൗലോസ് പറയാണ് ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ പ്രസംഗിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം ഉപയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമായിരിക്കും. എന്നാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സുവിശേഷത്തിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പാടില്ല. യഥാർത്ഥ സുവിശേഷം യഥാർത്ഥമായിട്ട് തന്നെ പ്രസംഗിക്കണം. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാവാം എല്ലായിടത്തും. ചിലയിടത്ത് റിയൽ സുവിശേഷം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, റിയൽ സുവിശേഷം യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നിടത്ത് മാത്രമേ മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കഥാപ്രസംഗങ്ങളും തമാശകളും പറയുന്നിടത്തൊന്നും മാനസാന്തരം ഉണ്ടാവത്തില്ല. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? നമ്മൾ റോമാലെ അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ അവർ പ്രസന്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ അധ്യായം 34-35 മുതൽ വാക്യങ്ങൾ മുകളിൽ പറഞ്ഞ എന്റെ ഒരു കൺക്ലൂഷൻ പറയാണ് താഴേക്ക് വന്നിട്ട്. പത്രോസ് സുവിശേഷം എടുത്ത് പറയാണ് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം മുഴുവൻ നിശ്ചയമായി അറിഞ്ഞോളട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ വചനം ഇവരെ അവരെ പ്രിക്ക് ചെയ്തു, അവരുടെ ഹൃദയത്തേക്ക് ആ വചനം കയറി അവർ കുത്തുകൊണ്ടിട്ട് പറയാണ് ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാണ്. ഇതേപോലെ വേറൊരാളും സുവിശേഷം പറഞ്ഞു, ഏകദേശം ഇതേപോലെ തന്നെ പ്രസംഗിച്ചു. എന്നാലും എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ ഇതേപോലെ തന്നെ വേറൊരാൾ സുവിശേഷം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ് അതിന്റെ 51-ാമത്തെ വാക്യം.
ുള്ളൂ ഇവനായവന്റെ വരവിനെ കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊണ്ടു കഴിഞ്ഞു, അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചു.
ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് പ്രസംഗിച്ച ഈ പുള്ളി. സ്റ്റെഫാനോസും പ്രസംഗിച്ചു, എന്താണ്, ഹൃദയത്തിലും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരെ, നിങ്ങളുടെ പിതാക്കന്മാരാണ് പ്രവാചകന്മാരെ കൊന്നത്. പത്രോസ് ഇതാണ് പറഞ്ഞത്, നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത്. രാജ്യത്തെ കൂട്ടരുടെ എന്ത് സംഭവിച്ചു? അവർ യഥാർത്ഥത്തിൽ മാനസാന്തരം. ഇവിടെ എന്തോ സംഭവിച്ചു, എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എത്ര പേര് രക്ഷിക്കപ്പെട്ടു അതായിട്ട് വായിച്ചു.
54-ാം വാക്യം.
ആ, എന്നാൽ ഇവിടെ റെസ്പോൺസ് വേറെയാണ്. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഇവിടെ പ്രസംഗിച്ച് സംഭവിച്ചതാണ്, ഇവർ കോപപരവശരായി, പ്രസംഗിച്ചവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രനും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ചുകൊണ്ട് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു നിന്നു, അവനെ തകരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു. ഇതിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? ആദ്യത്തെ പ്രസംഗത്തിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? 3000 പേര് രക്ഷിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസംഗത്തിൽ എത്ര പേര് പ്രസംഗം രക്ഷിക്കപ്പെട്ടു? ഇനി ആരും രക്ഷിക്കപ്പെട്ടില്ല. ഈ പ്രസംഗിച്ചവന്റെ പ്രസംഗമേ ഫെയിലായി. പക്ഷെ എന്താണെന്നറിയോ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും പ്രസംഗിച്ചത് ഒരേ സുവിശേഷമാണ്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ബൈബിളിലാകെ യേശു ക്രിസ്തുസ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരിടത്തെ ദൈവം യേശു ക്രിസ്തു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അതിവിടാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്, ഈ സുവിശേഷം പ്രസംഗിച്ചിട്ട് ഒറ്റ വ്യക്തി രക്ഷിക്കപ്പെടാതെ എല്ലാവരും പല്ല് കടിച്ച് കല്ലെറിഞ്ഞെങ്കിലും ഒരു വ്യക്തി ഈ സുവിശേഷം പ്രസംഗിച്ചവനെ റിസീവ് ചെയ്യാൻ എഴുന്നേറ്റിരുന്നു. യേശു ക്രിസ്തുവിന്റെ മുമ്പിലാണ് സ്റ്റെഫാനോസ് പ്രസംഗിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതേ ദൈവം നമ്മളെ കുറിച്ച് ഏൽപ്പിച്ചിട്ടുള്ളൂ. എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? ഒരു പല്ല് കടിക്കുകയാണോ, അവര് കല്ലെറിയുവാണോ, അവരിനിയും മാനസാന്തരപ്പെടുവാണ്? ഇതൊന്നും സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ആ വ്യക്തിയുടെ ഉദ്ദേശം സുവിശേഷം പ്രസന്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഓപ്പോസിഷൻ ഉണ്ടായേക്കാം, ചിലർ പല്ല് കടിച്ചേക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ സുവിശേഷത്തിന് വ്യത്യാസമില്ല. ഇവിടെ പക്ഷെ ഒരു കാര്യം നടന്നു, ഒരു കാര്യം, ഒരു വ്യക്തി മാത്രം രക്ഷിക്കപ്പെട്ടു. ആരാണെന്നറിയാമോ അത്? ആ വ്യക്തിയുടെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ വ്യക്തി അന്നേരം രക്ഷിക്കപ്പെട്ടില്ല, പിന്നീടാണ് രക്ഷിക്കപ്പെട്ടത്. അവിടെ പറയുകയാണ്, ശൗൽ എന്നുള്ള ഒരു വ്യക്തി ഇത് കേട്ടിരുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കുത്തിക്കൊണ്ടേയിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ദൈവം എടുത്ത് പറയാണ്, നീ മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നീ മതിയാക്കുക, നീ ആ സുവിശേഷത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരട്ടെ. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം ഒരു വ്യക്തിയെ ദൈവം ഏൽപ്പിക്കണമെങ്കിൽ ദൈവം ആ വ്യക്തിയെ ടെസ്റ്റ് ചെയ്യും. ആ വ്യക്തിയെ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആ വ്യക്തി ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്, മനുഷ്യനാണോ പ്രസാദിപ്പിക്കുന്നതാണ്. എത്ര പേര് ഈ വ്യക്തിയുടെ സുവിശേഷം കേൾക്കുമ്പോൾ നല്ല പ്രസംഗമാണെന്ന് പറയുന്നു എന്നുള്ളത് ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ ദൈവത്തെ മാത്രമാണോ പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാനായിട്ട് സുവിശേഷം പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഉപയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. അടുത്ത വാക്യം പറയാണ്, ഞങ്ങൾ മനുഷ്യരോട് നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇങ്ങനെ മാത്രമേ സുവിശേഷം പറയാൻ കഴിയത്തുള്ളൂ. സുവിശേഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചില പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരും. ഈ ഇന്ന് കാണുന്ന കറപ്റ്റഡ് ബാബിലോണിയൻ സിസ്റ്റത്തിനെതിരെ പ്രസംഗിക്കേണ്ടി വരും. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാള് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, സ്വർഗത്തിൽ പോകണം എന്നുള്ളതല്ല സുവിശേഷം. സുവിശേഷത്തിന്റെ പൂർണ്ണരൂപം പ്രസംഗിക്കപ്പെടുമ്പോൾ പല പല കാര്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരും. അതൊക്കെ സംസാരിക്കുമ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നോക്കാനാണെങ്കിൽ ദൈവം ഈ സുവിശേഷം നമ്മളെ ഏൽപ്പിക്കത്തില്ല. അതേസമയം സത്യസുവിശേഷം പറയാനായിട്ട് തയ്യാറാണോ? ആണെങ്കിൽ ദൈവം നോക്കുന്നത് ഇവൻ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്. കാരണം ജീവിതത്തിലുടനീളം മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ഇതേ പ്രസംഗിക്കത്തുള്ളൂ. അവൻ മനുഷ്യരുടെ മാനം അന്വേഷിക്കും, ദരിവ്യാഹരത്തിന് ഉപായം പ്രയോഗിക്കും, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കും, മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഉള്ളവരെ അല്ല ദൈവം ആഗ്രഹിക്കും. ദൈവം എന്ന് വേറൊരു വാക്യം വായിക്കാം, തിമോത്തിയോസിന്റെ അടുത്ത് പൗലോസ് ഈ തിമോത്തിയോസിനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ പറയാണ്, തിമോത്തിയോസ് 2 തിമോത്തിയോസ് 2 അധ്യായം 2 അധ്യായത്തിന്റെ 15-ാം വാക്യം. ഇവിടെ പറയുകയാണ്, മേളിൽ പറയാണ്, കേൾക്കുന്നവരും മറിച്ചുകളയല്ലാത്ത പറയുന്നതല്ലാത്ത ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്താണ് ചെയ്യേണ്ടത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ഇതൊന്ന് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാതിരുന്നാൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ആ വ്യക്തി ലജ്ജിക്കേണ്ടി വരുമെന്നാണ് അതിന്റെ അർത്ഥം, ആ വാക്യത്തിന്റെ അർത്ഥം. അങ്ങനെ എഴുതിയിരിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് ടു ഗോഡ് ആസ് എ വർക്ക്മാൻ ഹൂ ഡു നോട്ട് നീഡ് ടു ബി അഷെയ്ഡ് ആക്യുറേറ്റ്ലി ഹാൻഡ്ലിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നേരെ പറയാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി അതിൽ കൂട്ടുചേർക്കാൻ പാടില്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പാടില്ല, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപയോഗം പ്രയോഗിക്കാൻ പാടില്ല, മുഖസ്തുതി പ്രതീക്ഷിക്കാൻ പാടില്ല, സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണം. അത് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കല്ലെറിയുകയാണോ, ആൾക്കാർ സന്തോഷിക്കുകയാണോ, പ്രൈസ്തലോട് പറയുകയാണോ, എത്ര പേര് ഹല്ലേലൂയ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല, ദൈവമാണോ നോക്കുന്നത്. എന്നിട്ട് നാലാമത്തെ അധ്യായത്തിൽ പറയാണ്, നാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഇതൊരു കൽപ്പനയാണ്, വളരെ സ്ട്രോങ് കമാൻഡ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്നൊക്കെയാണ്, ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷീകരിച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എന്താണ്? വചനം പ്രസംഗിക്കുക, അത്രയേ ഉള്ളൂ. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. കാരണം എന്താണ്? അവർ പഥ്യോപദേശം പൊറുക്കുമാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിനും നിർബന്ധനായിരിക്കും. എന്നിട്ട് പറയാണ്, ഒരു കാലം വരാൻ പോവുകയാണ്. ആ കാലത്ത് എന്താണെന്നറിയോ, സത്യം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാതെ പോകുന്നു. അവരെ പറ്റിയുള്ള ട്രൂത്ത്, ദൈവാനത്തിന്റെ ട്രൂത്ത് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ താല്പര്യമുള്ള പ്രാസംഗികരെ അവർ അപ്പോയിന്റ് ചെയ്യും. അന്നേരം ആൾക്കാര് കുറയുന്നതനുസരിച്ചിട്ട് പ്രാസംഗികനും ആൾക്കാർക്കും ഇഷ്ടമുള്ളത് പ്രസംഗിക്കും. രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. പ്രാസംഗികന്റെ ലക്ഷ്യം ആൾക്കാരെ പ്രസാദിപ്പിക്കുക, കേൾക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കുക. അന്നേരം അവർ അപ്പോയിന്റ് ചെയ്യും, അപ്പോയിന്റ് ചെയ്യുന്നവർ പ്രസംഗിക്കും. അന്നേരം പ്രസംഗിക്കുന്നവരുടെ സ്റ്റൈലൊക്കെ മാറും. അവർക്ക് ആൾക്കാരുടെ എണ്ണം കുറയുന്നത് ഇഷ്ടപ്പെടത്തില്ല, അന്നേരം അവരുടെ സുവിശേഷം മാറും. നേരെ ഇവിടെ പറയാണ്, അങ്ങനൊരു കാലം വരുന്നത് കൊണ്ട് ഇവിടെ പറയുകയാണ്, വചനം പ്രസംഗിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് തോണം ഉപദേഷ്ടാക്കന്മാരെ പേരിക്കുന്ന കാലം വരുന്നു. ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മടങ്ങി വരട്ടെ. സുവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, വിശ്വസിക്കണം, സ്നാനപ്പെടണം എന്നുള്ളതല്ല സുവിശേഷം. സുവിശേഷം ബൈബിളിന്റെ ഹോൾ മെസ്സേജാണ്. ആ ഹോൾ മെസ്സേജ് യഥാർത്ഥത്തിൽ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിക്കണം എന്നുള്ളത് തന്നെയാണ്. ദൈവസഭ ദൈവത്തിന്റെ യഥാർത്ഥമുള്ള മെസ്സേജുമായിട്ട് നിൽക്കണം, ബാക്കിയുള്ള എല്ലാ സിസ്റ്റങ്ങൾക്കും എതിരെ നിൽക്കണം എന്നുള്ള ദൈവത്തിന്റെ ഹോൾ മെസ്സേജാണ്. അത് പ്രസംഗിക്കപ്പെടണം. ഞാൻ പറയട്ടെ, അതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? സുവിശേഷത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം, അതതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. രണ്ട് ഈ തെസ്സലോനിക്കർ ലേഖനത്തിന്റെ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. രണ്ട് തെസ്സലോനിക്കർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം, രണ്ട് തെസ്സലോനിക്കർ രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് സുവിശേഷം പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ. ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ദാറ്റ് യു മേ ഗെയിൻ ദ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്ലോറി? ഗ്ലോറി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഗ്ലോറി അല്ല ഇവിടെ പറയുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്നുണ്ടെങ്കിൽ ആ സുവിശേഷത്തിന്റെ ഉദ്ദേശം ഇവനെ ആ ഗ്ലോറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതാണ് കോരിന്ത്യലേഖനം പറഞ്ഞത്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ഇമേജായി രൂപാന്തരപ്പെടുന്ന ഗോസ്പൽ. ആ സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയിലേക്ക് റെസ്റ്റോർഡ് ആവുക എന്നുള്ളതാണ്. ആ കാര്യമാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പ്രസംഗം ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല, സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ സ്വരൂപമാകുക എന്നുള്ളത് മാത്രമല്ല, എഫ് എസ് ലേഖനത്തിലെ ആ വാക്യം കൂടി വായിക്കാം. എഫ് എസ് ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 6-7-5 മുതലായിട്ടുള്ള വാക്യങ്ങൾ സുവിശേഷത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതെ, ഞാൻ പറയുന്നത് ഈ സുവിശേഷത്തിന് വേറൊരു ഉദ്ദേശമുണ്ട്. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ട് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ കർത്താവിന്റെ സ്വരൂപത്തോടെ അനുഭവമാവണം. അവന്റെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ട് അവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിന്റെ സ്വരൂപത്തോടെ അനുഭവമാവണം. അടുത്ത ഉദ്ദേശം പറയാണ് ഇവിടെ ആറാമത്തെ വാക്യം. ആ നല്ല സുവിശേഷത്തിന് വേറൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? ജാതികൾ സുവിശേഷം കേട്ടിട്ട് എന്ത് സംഭവിക്കണം? അവർ ഒരു ശരീരമായി തീരണം. ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചിട്ട് ഒരാൾ എവിടെയെങ്കിലും പോയി സുവിശേഷം പറഞ്ഞ അയാളെ വിടുകയല്ല സുവിശേഷത്തിന്റെ ഉദ്ദേശം. സുവിശേഷത്തിന്റെ ഉദ്ദേശം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന വ്യക്തി ദൈവസഭയുടെ ഭാഗമായി തീരണം. ദൈവ വചനപ്രകാരമുള്ള ദൈവസഭയുടെ ഭാഗമായി തീരണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ സുവിശേഷത്തിന് ഏഴാമത്തെ വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. ഇവിടെ പറയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേധനത്തെ പറ്റി പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി കൃപ തന്നിരിക്കുന്നു. ഇവിടെ പറയാണ് സുവിശേഷത്തിന് വേറൊരു ഉദ്ദേശമുണ്ട്. സുവിശേഷം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവിശേഷം എന്ന് പറയുന്നത് ജസ്റ്റ് ആൾക്കാരുടെ അടുത്ത് പോയി രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തി ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരണമെന്നാണ്, ദൈവസഭയുടെ ഒരു ലോക്കൽ സഭയുടെ ഭാഗമായി തീരണമെന്നാണ്. അപ്പോൾ ദൈവസഭ എന്താണെന്ന് സുവിശേഷത്തിൽ പഠിപ്പിക്കണം, എന്തല്ല ദൈവസഭ എന്ന് പഠിപ്പിക്കണം, ദൈവസഭയ്ക്കെതിരെയുള്ള റോങ് സിസ്റ്റത്തിനെ പറ്റി പറയണം. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഹോൾ ഗോസ്പലാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ പറയാണ് എന്താണ് സുവിശേഷം. അവിടെ പറയാണ് ആ സുവിശേഷത്തിന്, ആ സുവിശേഷത്തിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ആ വ്യക്തിയുടെ പേഴ്സണൽ വിശുദ്ധി മാത്രമല്ല, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം ദൈവസഭയാണ്. അതുകൊണ്ടാണ് പോസ്റ്റൽപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ദൈവം രക്ഷിക്കപ്പെട്ടവരെ ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു, ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ഭാഗമായി ചേർക്കുകയല്ല, ദൈവസഭയുടെ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദൈവസഭയുടെ ഭാഗമായി തീരണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും. ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ ശരീരത്തിന്റെ എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിംഗിന്റെയും അവകാശിയായി തീർന്ന് ആ വ്യക്തി ആത്മീയ വർധന പ്രാപിക്കുന്നു ദൈവസഭയിൽ കൂടി. അതാണ് എഫ് എസ് ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് എല്ലാവരും നാം എല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കുവോളം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാവുന്നു. അന്നേരം ഇതാണ് ദൈവത്തിന്റെ സുവിശേഷം ഒരു വ്യക്തി പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടിയ ഉദ്ദേശം ഇതായിരിക്കണം. അന്നേരം സുവിശേഷം എന്താണെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ, സുവിശേഷം കൊണ്ട് ദൈവം എന്താണ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ലെങ്കിൽ, നമ്മൾ വേറൊരു സുവിശേഷം പ്രസംഗിച്ചിട്ട് പോകും. പക്ഷെ സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഒരു വ്യക്തി മാനസാന്തരപ്പെടണം, ആ വ്യക്തി രക്ഷിക്കപ്പെടണം, ആ വ്യക്തി ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കണം. അടുത്തതായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു ദൈവസഭയുടെ ഭാഗമായി തരണം. ആ ദൈവസഭയിൽ കൂടി എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം വെളിപ്പെടണം. അതിൽ എഴുതിയിരിക്കുന്നു, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഇപ്പോൾ പത്താമത്തെ വാക്യം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം വെളിവായി വരുന്നു. ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ചില്ലേ മനസ്സിലാവത്തില്ല. പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിൽ വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. ആ വാഴ്ചകളും അധികാരങ്ങളും എന്നുള്ള എഫ് എസ് ലേഖനത്തിന്റെ കോണ്ടക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോട് മാത്രമേ നമുക്ക് പോരാട്ടമുള്ളതെന്ന് പറഞ്ഞു. അന്നേരം സ്വർഗത്തിൽ പിശാചും അവന്റെ വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സഭയിൽ കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോക്കൽ ദൈവസഭ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നിടത്താണ് പിശാചിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഗ്ലോറിയെ വെളിപ്പെടുത്താൻ കഴിയുന്നത്. അതായത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നത്? അൾട്ടിമേറ്റ് ഉദ്ദേശം ഒരു ദൈവസഭ രൂപപ്പെടണം എന്നുള്ളതാണ്, ഒരു ശരീരമായിട്ട് ദൈവസഭ രൂപപ്പെടണം എന്നുള്ളതാണ്. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഈ ഒരു ഉദ്ദേശത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആരെയാണ് ദൈവം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ കാര്യം ദൈവം ഇത് ഇൻട്രസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരെ നോക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നത്താൻ ബലവാനെന്ന് കാണിക്കാനായിട്ട് ദൈവം ഭൂമിയിലെല്ലാം ഓടാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം നോക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഏതെങ്കിലും മനുഷ്യൻ നിൽക്കുന്നുണ്ടോ? ദൈവത്തിന് കൊള്ളാകുന്നവനായിട്ട്, കർത്താവിന് പ്രസന്റ് ചെയ്യാനായിട്ട്, കർത്താവിന് ഈ സുവിശേഷം ഏൽപ്പിക്കാനായിട്ട്, എൻട്രസ്റ്റ് ചെയ്യാനായിട്ട്, ഇത് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് എത്ര പേരുണ്ട്? ഞാൻ പറയട്ടെ, നിങ്ങളുടെ മനസ്സിലെ അൾട്ടിമേറ്റ് ഉദ്ദേശം, യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിന്റെ സ്വരൂപത്തോട് അനുവാവുക എന്നുള്ളതും, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവവചനപ്രകാരം തന്നെയുള്ളൊരു ദൈവസഭ ഉണ്ടാവുക എന്നുള്ളതാണ് എന്നെങ്കിൽ, ദൈവം ആ ഭാരം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതല്ല വേറെന്തെങ്കിലും ഭാരമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളെ ദൈവം ആ കാര്യം ഏൽപ്പിക്കത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവവചനപ്രകാരമായിരിക്കണം ദൈവസഭയിലെ എല്ലാ കാര്യങ്ങളും. ഞാൻ എന്തിനാ ഇത് വീണ്ടും 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 ഇൻസിസ്റ്റ് ചെയ്യുന്നറിയാമോ? അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, യേശു ക്രിസ്തു ഇങ്ങനെയാണോ പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാർ ഇങ്ങനെയാണോ പ്രസംഗിച്ചത്. നമ്മൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യണം. ദൈവസഭയിലെ ഓരോ ശുശ്രൂഷയും നമ്മൾ ചെക്ക് ചെയ്യണം, ദൈവവചന പ്രകാരമാണോ, എന്തിനു വേണ്ടിയിട്ട്. കാരണം ദൈവസഭയിൽ കൂടി ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഗ്ലോറി വെളിപ്പെടണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ ഉദ്ദേശം വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശവും, ദൈവത്തിന്റെ സഭയായിട്ടുള്ള ഉദ്ദേശവും, വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ട് കർത്താവിന്റെ ഗ്ലോറി അവനിൽ കൂടി വെളിപ്പെടണം, അവന്റെ കുടുംബത്തിൽ കൂടി വെളിപ്പെടണം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്കൊരാഗ്രഹമുണ്ട് എങ്കിൽ, നമ്മളുടെ റിയൽ ആയിട്ടുള്ള ആഗ്രഹം ഇതുണ്ടെങ്കിൽ, നമ്മൾ ഇതായിരിക്കും ഇതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഈ വീട്ടിലെയൊക്കെ വഴക്കും ബഹളവും ഈ പറഞ്ഞിരിക്കുന്ന പല പ്രശ്നങ്ങളുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമപ്രധാനമായിട്ട് ഉദ്ദേശം ഈ വ്യക്തികളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഭാര്യയും ഭർത്താവും, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ റിയൽ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അതിലേക്ക് സ്ട്രൈവ് ചെയ്യും. അത് ബേസിക്കലി ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിൽ കൂടി ദൈവസഭയിൽ കൂടി വെളിപ്പെടും. എന്നാൽ ഈ ഒരു ഉദ്ദേശം മനസ്സിലാകാത്തതുകൊണ്ടാണ് റൂട്ട് പ്രോബ്ലംസ് എല്ലാം. ദൈവത്തിന്റെ ഉദ്ദേശം ദൈവസഭയാണെന്നുള്ളതും, അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്നുള്ളതും ഒരു വ്യക്തിക്ക് മനസ്സിലാകുകയാണെങ്കിൽ ആ വ്യക്തി അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ മുമ്പോട്ട് പോട്ടെ, ഞാൻ ഇതില് ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയെ ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തെ മാത്രം അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പല കാര്യങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവ കാര്യം ഏൽപ്പിക്കത്തില്ല. ഞാൻ പഴയ നിയമത്തിലെ ചില വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് സങ്കീർത്തനം 73-ാമത്തെ സങ്കീർത്തനം ആസാഫ് എന്ന് പറയുന്ന വ്യക്തി എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്. എന്താണ് നമ്മളുടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു റൂട്ട് പ്രോബ്ലം? ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ചിന്തിക്കുക, എന്താണ് നമ്മൾക്കൊരു യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയാത്തതും, നമുക്കൊരു ദൈവസഭയായിട്ട് നമ്മളെ ദൈവം ഉപയോഗിക്കാനായിട്ട് എൻട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാത്തതിന്റെയും ഒരു അതിപ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്, ആസാഫ് പറയുന്ന കാര്യമാണ്. അതിന്റെ 73-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യങ്ങൾ വായിക്കാം.
എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മറ്റിലെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നു.
ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ വ്യക്തിയുടെ പ്രശ്നങ്ങളുടെ കാര്യം എന്താണെന്നറിയാമോ? ഈ വ്യക്തിയുടെ പ്രശ്നത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്നാൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഭാരമാണ്, ബുദ്ധിമുട്ടാണ്, ഒരുപാട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുള്ളി നോക്കുന്ന എങ്ങനെയൊക്കെയാണ്. പുള്ളി പറഞ്ഞു അവരുടെ ദേഹം എങ്ങനെയാണ് ഉരുണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കണ്ണുകൾ എങ്ങനെയാണ് പുഷ്ടിയും കൊണ്ട് ഉന്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ വീട് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ കലങ്ങി മറിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ഈ വ്യക്തി അവസാനം പറയാണ്, അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് അതിന്റെ 12-ാമത്തെയും 13-ാമത്തെയും വാക്യങ്ങൾ. ഇവിടെ പറയാണ് ദുഷ്ടന്മാർക്കൊരു ഗുണമുണ്ട്, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കൊറ്റയുമില്ലായ്കയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. എന്നാലും ഇപ്പോൾ പറയാണ് ദുഷ്ടന്മാർക്ക് ഇതെല്ലാം ഉണ്ട്, എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇടപെടാതെ ബാധിതനായിരിക്കുന്നു, ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടുയിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യും. അന്നേരം പൗൽ ഈ വ്യക്തി ഇതൊന്നും സംസാരിച്ചില്ല. ഈ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടായ ഭാരം ഈ വ്യക്തി സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുക. മാനസാന്തരപ്പെട്ടതിന് ശേഷം ഈ വ്യക്തി പുറത്ത് സംസാരിച്ചില്ല. പുറത്ത് സംസാരിച്ചാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? പുള്ളി പുറത്ത് സംസാരിച്ചാൽ ഇത് തലമുറകളോട് ചെയ്യുന്ന ദ്രോഹമാകും. നേരെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലും പുറത്ത് ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ അത്ര നല്ലതാണ്. നേരെ മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് ഇത് ഇതിന്റെ അവസാനം എന്താകുന്നു എന്നറിയാനായിട്ട് ഇദ്ദേഹം വിശദമായി നമ്മൾ വായിച്ചുള്ള വാക്യമാണ്. ഇനി താഴേക്ക് വരുമ്പോൾ അതിന്റെ അതിന്റെ 23 24 25 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇവിടെ പറയാണ് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ചിട്ടുള്ള വാക്യമാണ്. ഇവിടെ പറയുകയാണ് ഹൂം ഐ ഹാവ് ഇൻ ഹെവൻ ബട്ട് യു. സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് ആരുള്ളൂ. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ് ബാൻ ബിസൈഡ്സ് യു ഐ ഡിസയർ നത്തിങ് ഓൺ ദ എർത്ത്. ഇവിടെ അസാവ് പറയാണ് ഈ ഭൂമിയിലും ഞാൻ നിന്നെ അല്ലാതെ മറ്റു ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളുടെ ഒരു അൺസാറ്റിസ്ഫൈഡ് ക്രിസ്ത്യൻ ലൈഫിന് നമ്മൾക്കൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റാത്ത ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. എന്താണെന്നറിയാമോ? കർത്താവിനെ കൂടാതെ ബാക്കി കാര്യങ്ങളെയും നമ്മൾ ആഗ്രഹിക്കുന്നു. അസാവ് പറയാണ് ഞാൻ നിന്നെ അല്ലാതെ വേറൊന്നിനെയും ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പറയുന്നത് ദൈവം എന്റെ അടുത്ത് ഈ കാര്യം വളരെ നാളുകൾക്ക് മുമ്പ് സംസാരിച്ചാണ്. ഞാൻ അന്ന് എന്റെ ബൈബിളിൽ അന്ന് എഴുതിയ ഡേറ്റ് വെച്ചിട്ട് ഞാൻ എഴുതിയിട്ടിരുന്നു. എന്റെ ബൈബിളിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ഐ ഡിസയർ നത്തിങ് 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 ഡിസൈഡ്സ് യു ലോർഡ് എന്ന് ഞാൻ ഇതിൽ എഴുതി വെച്ചു. എനിക്ക് അറിഞ്ഞ് മനസ്സിലായി എന്റെ ക്രിസ്തീയ ജീവിതത്തിലെ ഡിസ്റ്റർബൻസിന്റെ റൂട്ട് പ്രോബ്ലം, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തതിന്റെ റൂട്ട് പ്രോബ്ലം എന്നുള്ളത് ദൈവത്തെ കൂടാതെ ജീസസ് ക്രൈസ്റ്റ് പ്ലസ് എന്നുള്ള ബാക്കി കാര്യങ്ങളാണ്. അന്നേരം അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറിയോ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ നമ്മൾ ഒരിക്കലെടുക്കും, കർത്താവേ നീയല്ലാതെ എനിക്ക് വേറൊന്നുമില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ദിവസം മുമ്പോട്ട് കഴിയും തോറും യേശു ക്രിസ്തുവിനെ കൂടാതെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ്ടും 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 കടന്നു വരും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ചെന്നിട്ട് കർത്താവിനടുത്ത് പറയണം, കർത്താവേ നിന്നെ അല്ലാതെ ദൈവരാജ്യം അല്ലാതെ കർത്താവിന്റെ മഹത്വം അല്ലാതെ ഞാൻ ഒന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. And besides you, I desire nothing on there. ഞാൻ ചില കാര്യങ്ങളോട് വായിക്കുകയാണ്. വേറെ ഈ ഒരു കാര്യം മാത്രം അന്വേഷിച്ച ചില വ്യക്തികളുണ്ട് ബൈബിളിൽ. ഇത് ആസാഫിനെ പറ്റിയാണ് നമ്മൾ വായിച്ചത്. നമ്മൾ സങ്കീർത്തനം 27-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം ദാവീദ് പറയുന്നതാണ്. 27-ാമത്തെ സങ്കീർത്തനം ഇവിടെ ദാവീദ് പറയാണ് യഹോവ എന്റെ ജീവന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? പല പ്രശ്നങ്ങളുടെ നടുക്ക് വെച്ചിട്ട് ദാവീദ് പറയാണ് എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നാൻ എന്നോട് അടുത്ത് വരുമ്പോൾ ഇറങ്ങി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അതിന്റെ കാര്യം പൗലോസ് ദാവീദ് പറയാണ് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഇംഗ്ലീഷാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വൺ തിങ് ഐ ഹാവ് ആസ്ക്ഡ് ഫ്രം ദ ലോർഡ് ദാറ്റ് ഐ ഷാൽ സീക്ക്. ഇവിടെ പറയാണ് ഒരു കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. എന്താണ് ആ കാര്യം? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്വാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതും. എന്റെ ദാവീദ് പറയാണ് ദാവീദ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുക്ക് ഈ ഒരു സൈന്യം തന്റെ നേരെ പാളയം ഇറങ്ങുമ്പോൾ അനർത്ഥം വരുമ്പോൾ ഇതിന്റെ നടുക്ക് ദാവീദിന്റെ ഹൃദയം നിർഭയമായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ദാവീദ് പറയാണ് ഞാൻ ഒരു കാര്യം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ, ഒറ്റ കാര്യം. ഇതും അതിന്റെ കൂടെ ഒന്നും കൊണ്ടതല്ല, കർത്താവും കർത്താവിന്റെ കൂടെ പ്ലസ് എന്നുള്ളതല്ല. അവിടെ പറയാണ് ഞാൻ ഒരു കാര്യം മാത്രം അന്വേഷിക്കുന്നു. എന്താണ് അത്? മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മഹാമനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതുണ്ടെന്ന്. ഞാൻ അന്നേരം പറഞ്ഞതായിരുന്നു പറഞ്ഞാൽ ആസാഫ് ഒരു കാര്യം മാത്രം അന്വേഷിച്ചു, ദാവീദ് ഒരേ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചു. ആ രണ്ടുപേരും ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ മഹത്വം കാണുക എന്നുള്ളത് മാത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മാത്രം മതി എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം മതി, ബാക്കി ഒന്നും വേണ്ട, ഒറ്റ കാര്യം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം, 10-ാം അധ്യായത്തിന്റെ 40-39 ഉള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞൊരു ബുധനാഴ്ചയിൽ അത് ചിന്തിച്ചാണ്. ഡിസ്ട്രാക്റ്റഡ് വിത്ത് ഓൾ ഹർ പ്രിപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം മാർത്ത ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വേല ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വേല, പഴയ നിയമത്തിൽ ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട്, പുരോഹിതന്മാര് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ വേർക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കമ്പിളിപ്പതപ്പ് കൊടുത്തത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ദൈവത്തിന്റെ വേല ദൈവത്തിന് ആവശ്യമില്ല. ദൈവം അന്നേരം യേശു ക്രിസ്തു അവളെ തിരുത്തുമ്പോൾ പറയാണ്, വായിച്ചു, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ച് അല്ലോ എന്ന് പറഞ്ഞു. അന്നേരം കർത്താവ് പറയാണ്, കർത്താവ് അവളോട് എന്നോട് പറയാണ്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, യു ആർ വറീഡ്, ബോതേർഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ്. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, യു ആർ വറീഡ്, യു ആർ ബോതേർഡ് ആൻഡ് യു ആർ ഡിസ്ട്രാക്റ്റഡ്. എന്നിട്ട് പറയാണ്, അല്ല ഒന്ന് മാത്രം മതി. അതിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ ആ നല്ല അംശം തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഈ ഒരു കാര്യത്തോട് കൂടെ നമ്മൾ ബാക്കി കാര്യങ്ങളെ ആഡ് ചെയ്യുമ്പോൾ, ബാക്കി എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഡിസ്ട്രാക്റ്റഡ് ആവും, ബോധേഡ് ആവും, നമ്മൾ കലങ്ങും കുഴങ്ങും. ദൈവോനം പറഞ്ഞിരിക്കുകയാണ്, ഒരു കാര്യം മാത്രം മതി. എന്താണ്? ദൈവത്തെ അല്ലാതെ വേറൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ളതല്ല, ബാക്കി എല്ലാം ദൈവം ആഡ് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യ മഹത്വവും യേശു ക്രിസ്തു നമ്മൾ കൂടി യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണമെന്നും ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടണമെന്നും ഉള്ള ഒറ്റ ഉദ്ദേശമാണ് നമ്മുടേതെങ്കിൽ ദൈവത്തിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് തരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആസാവ് പറയാണ്, ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ അന്വേഷിക്കുന്നുള്ളൂ. ദാവീദ് പറയാണ്, ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. മറിയെടുത്ത് പറയാണ്, നീ ഒരു കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. എന്താണ്? ദൈവത്തിന്റെ മഹത്വം കാണണമെന്നുള്ള കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളെ ദൈവം ചെയ്യുന്നതാണ്. പൗലോസ് എന്ത് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ഒരു കാര്യം മാത്രം അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ളതായിട്ട് വാക്യങ്ങൾ. ഇവിടെ പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് ആ ഒന്ന്? ഇവിടെ പറയുകയാണ് പൗലോസ് പറയാണ്, ഞാൻ ഒന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് പറയാണ്, എന്ത് കാര്യം? എന്താണ്? ദൈവം എന്നെ പിടിച്ചു. അതാണ് പൗലോസ് നേരത്തെ പറഞ്ഞത്, സുവിശേഷം എന്നെ ദൈവം ഭരമേൽപ്പിച്ചു. ദൈവത്തിന്റെ ഒരു കോളിംഗ് എന്റെ മേൽ വീണു, ദൈവത്തിന്റെ ഒരു മാൻഡിൽ എന്റെ മേൽ വീണു. അതാണ് ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്നെ പിടിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യം, ദൈവം എല്ലാ വ്യക്തികളെയും ദൈവത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷകൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ ഗോസ്പൽ എന്നുള്ളത് എൻട്രസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അന്നേരം ദൈവം ആ ഒരു വിളിപ്പിടി വീണു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ ഒന്ന് മാത്രം എന്റെ ലക്ഷ്യമാണ്. എന്താണ് ആ ലക്ഷ്യം? ഞാൻ പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും അങ്ങനെ തന്നെ ചിന്തിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയോറിറ്റി, നമ്മുടെ ലക്ഷ്യം യേശുക്രിസ്തു എന്നുള്ളതിനോട് കൂടെ, നമ്മൾ അതിന്റെ കൂടെ എന്തെങ്കിലും കാര്യം നമ്മുടെ ലക്ഷ്യമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഡിസ്റ്റർബ്ഡ് ആവും, ക്രിസ്ത്യ ജീവിതം വറീഡ് ആവും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതാണ്, എവിടൊക്കെ ദൈവത്തിന്റെ കൂടെ ആഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്രിസ്ത്യ ജീവിതത്തിന് മുമ്പോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തും. പക്ഷെ ഇതെല്ലാം ദൈവത്തിന് തരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞ, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളെ ദൈവം ആഡ് ചെയ്യും. ഒരു സഭയെടുത്ത് ദൈവം പറയുമ്പോൾ ഒറ്റക്കുറവ് മാത്രം പറയുന്നൊരു സഭയുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? വെളിപാട് പുസ്തകത്തിൽ ഒരു സഭയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സഭയെടുത്ത് ഒരു കുറ്റം പറയുകയാണ്. വെളിപാട് പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ താഴെയുള്ള വാക്യങ്ങൾ, ഇവിടെ പറയുകയാണ്, ഈ സഭയുടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, യുവർ ഡീഡ്സ്, യുവർ ടോയിൽ ആൻഡ് യുവർ പെർസിവിയറൻസ്. ഇവർക്ക് പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്, സഹിഷ്ണുതയുണ്ട്. ഈ മാർത്തയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. എന്നിട്ട് പറയാണ്, കൊള്ളരുതാത്തവരെ നിനക്ക്, കുറെ ലിസ്റ്റുകൾ പറയണം, അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നിട്ട് അവിടെ പറയാണ് അതിന്റെ 4-ാമത്തെ വാക്യം, ഇതിൽ വൺ തിങ് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, ഒറ്റ കാര്യത്തിലേക്കാണ് ദൈവം പോയിന്റ് ചെയ്യുന്നത്. ഒരു കാര്യമാണ് നിന്റെ അടുത്ത് പറയാനായിട്ടുള്ളത്. എന്താണ്? നീ നിന്റെ ആ ഡയറക്ഷൻ ഉണ്ടല്ലോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്. ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്ന ആദ്യ കാലത്തുള്ള സ്നേഹം എന്നാണ്. ആദ്യ കാലത്തുള്ള സ്നേഹം എന്ന് തന്നെ പറയാം. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോറിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ആ ഡയറക്ട് റിലേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്കേക്ക് പല കാര്യങ്ങളും ഇപ്പം കൂടി വന്നു. അതിവിടെ ചിലപ്പോൾ മിനിസ്ട്രി ആയിരിക്കാം, നിന്റെ പ്രവൃത്തിയും പ്രയത്നവും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്ന് അറിയാമോ, ആ അൺഡിവോട്ടഡ് ആയിട്ടുള്ള ആ ഡയറക്ഷൻ കട്ടായി. ദൈവത്തിന് ആ കാര്യം ഏൽപ്പിക്കാനായിട്ട്, അതുകൊണ്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ കാര്യമേ പറയാനായിട്ടുള്ളൂ, ആ കാര്യത്തിൽ മാനസാന്തരപ്പെടുക. അവിടെ വേണമെങ്കിൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് വരിക. ആദ്യത്തെ പ്രവൃത്തി എന്താണ്? ഇവിടെന്താ ആദ്യത്തെ പ്രവൃത്തി? എന്തോ ആദ്യത്തെ പ്രവൃത്തി, എന്തെങ്കിലും പ്രവൃത്തി കാര്യം പറയുന്നുണ്ടോ? അവന്റെ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു സമയം നിനക്കുണ്ടായിരുന്നു, ദൈവവുമായിട്ട് മാത്രം ഡിസ്ട്രാക്ടർ അല്ലാതെ ഒരു റിലേഷൻ നിനക്കുണ്ടായിരുന്നു, അതിൽ നിന്ന് നീ വീണുപോയിരിക്കുന്നു. യു ആർ ഫോളൺ. ഇവിടെ പറയാണ്, എന്നിട്ട് പറയാണ്, നീ മാനസാന്തരപ്പെടുക, നീ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് തിരിയുക. ബാക്കിയുള്ള പ്രവൃത്തികളെല്ലാം നീ ചെയ്യുന്നുണ്ടെങ്കിലും യു ഹാവ് ഫോളൺ ഫ്രം ദ ഫസ്റ്റ് ലവ്. അവിടെ പറയണം, അല്ലാതിരുന്നാൽ എന്ത് സംഭവിക്കും? അല്ലാതിരുന്നാൽ ഞാൻ വരികയും, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയും ചെയ്യും. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഫോളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന് മാത്രം ഹൃദയം കൊടുത്ത് കർത്താവിന്റെ മഹത്വം, കർത്താവെ എന്നിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന, പ്രിയരായിട്ട് കർത്താവായിട്ട് പിടിക്കപ്പെട്ട, ദൈവം അവരുടെ പിടി മുകളിൽ വീണ വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ മുമ്പോട്ട് പോകും തോറും ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ കാര്യങ്ങൾ വന്ന് അടിഞ്ഞു കയറും. ഇവരുടെ കൂടെ ഗോഡ് പ്ലസ് 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 എന്നുള്ളത് വരും. അത് വീടായിരിക്കാം, അത് കാറായിരിക്കാം, ജോലിയായിരിക്കാം, പണമായിരിക്കാം, എന്തു വേണമെങ്കിലും ആയിരിക്കാം. ഇതെല്ലാം ദൈവത്തെ കൂടാതെ, ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊന്നും വേണ്ട എന്നല്ല ബൈബിൾ പറയുന്നത്. പക്ഷെ അന്വേഷിക്കുന്നത് ഇതിലേക്ക് ഡിസ്ട്രാക്ഷൻ മാറിപ്പോയാൽ യു ആർ ഫോളൺ. ദൈവം പറയാണ്, ഒരു കാര്യം മാത്രം ഞാൻ അന്വേഷിച്ചു നാസിഖ് പറയാണ്, ഒരു കാര്യം മാത്രം അന്വേഷിച്ചു ദാവീദ് പറയാണ്, മറിയടുത്ത് പറയാണ് നീ ഒരു കാര്യം മാത്രം അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാണ്. വെളിപാട് സഭയെടുത്ത് പറയാണ് നീ ഒരുന്നിൽ നിന്ന് വീണുപോയിരിക്കുന്നു. എല്ലായിടത്തും പറയുന്ന ഒന്ന് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മാറ്റമില്ലാത്ത ബന്ധമാണ്. അത് വീണുപോയിട്ടും നമുക്ക് സഭയിൽ വരാൻ കഴിയും, അത് വീണുപോയിട്ടും സഭയിലെ ആക്ടിവിറ്റീസ് നമുക്ക് ചുമതലാനായിട്ട് കഴിയും, അത് വീണുപോയിട്ടും ഒരു ഭക്തിയുടെ വേഷം കൊണ്ട് നമുക്ക് മനുഷ്യരെ കളിപ്പിക്കാൻ പറ്റും. പക്ഷെ ദൈവം പറയാണ്, വെളിപാട് പുസ്തകത്തിൽ പറയാണ്, ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നവനെന്ന് സർവ്വസഭകളും അറിയാൻ പോകുന്ന ദിവസം വരും. ദൈവം പറയാണ്, ദൈവം ഇതിനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു പ്രയോറിറ്റി മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതല്ല, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം ഫുൾഫിൽ ആവത്തില്ല. ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കും, ദൈവം നമ്മളെ കുറിച്ചുള്ള പ്ലാനുകൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കും. നമ്മളുടെ ഉദ്ദേശം ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൽ പൗലോസ് അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു, കർത്താവ് എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ ആ വിളിച്ച പരമവിളിയുടെ ലാക്കിലേക്ക് ഒന്ന് മാത്രം അന്വേഷിച്ചുകൊണ്ട് വരുന്നു. പൗലോസിന് ഈ ഭൂമത്തിൽ ഭൂമിയിലാണ് ജീവിച്ചത്. പൗലോസിന് വീടുണ്ടായിരിക്കാം, സൗകര്യങ്ങളുണ്ടായിരിക്കാം, ഇതൊന്നും വേണ്ട എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പ്രയോറിറ്റി മാറിക്കഴിയുമ്പോഴേക്കും അല്ലെ. അതുകൊണ്ട് ഞാൻ ഒരു വാക്കിട്ട് വായിച്ചു നിർത്താനായിട്ട് കേട്ടെ. കൊലോസ്സ്യലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ളതായിട്ടുള്ള വാക്യങ്ങൾ മത്സരമായിട്ട് വായിക്കുന്ന വാക്യമാണ്. ആകയാൽ വായിച്ചോ. ഇവിടെ പറയുകയാണ് അന്വേഷിക്കേണ്ടത് എന്താണ്? അന്വേഷിക്കേണ്ടത് എന്താണ്? ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഇവിടെ എല്ലാം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ മനസ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവന്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അവിടെ പറയാണ് ഉയരത്തിലുള്ള അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് ദാറ്റ് ഈസ് നോട്ട് ഓൺ ദി എർത്ത് ബട്ട് ഓൺ ദി അബോവ്. എന്നിട്ട് പറയുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയാണ് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, താഴേക്ക് വരുമ്പോൾ പറയാണ് നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പിൻ, എട്ടാമത്തെ വാക്യത്തിൽ പറയാണ് നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, ഒമ്പതാമത്തെ വാക്യം പത്താമത്തെ വാക്യത്തിൽ പറയാണ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അല്ലെ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയുന്നത് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? സെറ്റ് യുവർ മൈൻഡ്. രണ്ടാമത് പറയുന്നത് എന്താണെന്നറിയാമോ? ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. മൂന്നാമത് പറയുന്നത് നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പിൻ. നാലാമത് പറയുന്നത് നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞു. അഞ്ചാമത് പറയുന്നത് പുതിയ മനുഷ്യനെ ധരിക്കും. ഇനി ആദ്യം എവിടാണ് പറയുന്നത്? ആദ്യം പറയുന്നത് താഴെന്നല്ല ഓർഡർ വരുന്നത്. ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാനല്ല ആദ്യം പറയുന്നത്. ആദ്യം പറയുന്നത് നിന്റെ ആദ്യത്തെ ആ ഒരു വൺ തിങ് ഉണ്ടല്ലോ, അതങ്ങ് സെറ്റ് ചെയ്യുക, അതങ്ങ് ക്ലിയർ ആക്കുക. അതിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്കികൾ വരും. ബാക്കി ഭൂമിയിലുള്ളത് അന്വേഷിക്കുമ്പോഴേക്കും ജഡത്തിന്റെ പ്രവർത്തികൾ ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം വരും. അതുകൊണ്ട് ദൈവം പറയുകയാണ് സെറ്റ് യുവർ മൈൻഡ് ഓൺ ദി തിങ്സ്. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന് താഴേക്ക് വരുമ്പോൾ എന്താ പറയുന്നത് അറിയോ? പൗലോസ് പറഞ്ഞ ആ വാക്യങ്ങളുടെ നേരത്തെ വായിച്ച വാക്യങ്ങളെ താഴോട്ട് വരുമ്പോൾ ഇവിടെ പറയാണ് ഒന്ന് ഞാൻ ചെയ്യുന്നു. പതിനാറാമത്തെ വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരെല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. എന്നിട്ട് താഴോട്ട് പറയുമ്പോഴാണ് സഹോദരന്മാരെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ അനുകരിപ്പിൻ. പതിനെട്ടാമത്തെ വാക്യം, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ വായിച്ചില്ലേ വാക്യം? എടുത്തില്ലേ? അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അല്ലെ, എവിടാണ് ഈ റൂട്ട് പ്രോബ്ലം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലായ കാര്യവും ഞാൻ മനസ്സിലാക്കിയ ക്രിസ്ത്യ ജീവിതത്തിൽ ഡിസ്റ്റർബ്ഡായി ഡിസ്ട്രാക്റ്റഡായി കുഴങ്ങുന്ന അനേകരുടെ കാര്യത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒറ്റ കാര്യമാണ്, എന്താണെന്നറിയാമോ? അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതിൽ നിന്ന് വീണു. അത് ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിന് സുവിശേഷം ഭരമേൽപ്പിക്കുവാൻ, സുവിശേഷം എൻട്രസ്റ്റ് ചെയ്യുവാൻ, ദൈവസഭ ബിൽഡ് ചെയ്യുവാൻ, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന വ്യക്തികളെ ആവശ്യമുണ്ട്. സുവിശേഷം കൂട്ടിച്ചേർക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ, ദ്രവ്യാഗ്രഹത്തിന്റെ മാർഗമില്ലാതെ ദൈവത്തിന് സുവിശേഷം ഏൽപ്പിക്കാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം നോക്കുന്ന ആരെയാണെന്ന് അറിയാമോ? ദൈവം നോക്കുന്നത് ദൈവത്തോടുള്ള ഡിസ്ട്രാക്റ്റഡ് ബന്ധത്തിൽ, ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ദൈവമായിട്ടുള്ള റിയലായിട്ടുള്ള ആ ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളെ ദൈവം കാര്യങ്ങൾ ഏൽപ്പിക്കും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അത് തന്നെയാണോ? നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവമക്കളെ കർത്താവിന്റെ മഹത്വം നമ്മൾ കൂടി വെളിപ്പെടണമെന്നുള്ളതും, ദൈവസഭ നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ എവിടെ ആയാണെങ്കിലും, എവിടെ ലോകത്തിന്റെ എവിടെ നമ്മളെ വിട്ടു കഴിഞ്ഞാലും, ഏതെങ്കിലും കൂട്ടത്തിൽ പോയി പാട്ട് പാടാനായിട്ടുള്ളതല്ല ദൈവം നമ്മളെക്കുറിച്ച് വിളിച്ചിരിക്കുന്നത്. ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടണമെന്നുള്ളതാണെന്ന്, അതാണ് നമ്മൾ ഹൃദയത്തിലെ ആഗ്രഹമെങ്കിൽ ദൈവം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുതരും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം മീറ്റ് ചെയ്യും. ഞാൻ എന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം കാര്യങ്ങളെ ചെയ്യും. പക്ഷെ നമ്മളുടെ ഡിസ്ട്രാക്ഷൻ മാറിപ്പോയാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവമായിട്ട് വീണുപോയി, ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം. അവസാനം നമ്മൾ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ആ പരമവിളിയുടെ ലാക്കിലേക്കാണ് വിടുന്നത്.